بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، بريم الله سهودرنا، السلام عليكم ورحمة الله وبركاته. നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന, അതിന് ഉപകരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് മാതാപിതാക്കൾ മക്കൾക്ക് നല്ല പേരുകൾ തിരഞ്ഞെടുക്കുക എന്നത്. മക്കളോട് ചെയ്യുന്ന, അവർക്ക് ചെയ്യുന്ന ഒരു നന്മയാണ് അവർക്ക് നല്ല പേരുകൾ കൊടുക്കുക എന്നത്. മോശമായ പേരുകൾ അവർക്ക് നൽകുക എന്നത് പാടില്ലാത്തതാണ്. അള്ളാഹുവുമായി അവരെ കൂട്ടിയിണക്കുന്ന പേരുകൾ, അത് ഏറ്റവും നല്ല പേരുകളാണ്. ഉദാഹരണത്തിന് അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ എന്നീ പേരുകൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ എന്നീ പേരുകളാണ്. അബ്ദുല്ലാ എന്നാൽ അള്ളാഹുവിന്റെ അടിമ, അബ്ദുറഹ്മാൻ എന്നാൽ റഹ്മാനായ, ഏറ്റവും കാരുണ്യമുള്ളവനായ അള്ളാഹുവിന്റെ അടിമ. അതുപോലെ തന്നെ മുഹമ്മദ്, സാലിഹ് തുടങ്ങിയ നല്ല പേരുകൾ, തന്റെ നന്മ അവനെ ഓർമ്മപ്പെടുത്തുന്ന പേര്, തന്റെ സലാഹ് നന്മ ഓർമ്മപ്പെടുത്തുന്ന പേര്. അതുപോലെ താൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ട, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ട അവന്റെ അടിമയാണ് ഞാൻ എന്ന് അവനെ ഓർമ്മപ്പെടുത്തുന്ന പേര്. അതുപോലെ താൻ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവനാണ്, കാരണം തന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഇങ്ങനെയുള്ള നല്ല പേരുകൾ അവർക്ക് തിരഞ്ഞെടുക്കുക എന്നത് അവരെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. കാരണം പേരുകൾക്ക് പലപ്പോഴും ആ പേരുള്ള ആളുകളിൽ സ്വാധീനമുണ്ടാകും. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ലിഖുല്ലി റജുലിൻ മിൻ ഇസ്മിഹി നസീബ്, അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ ഓരോരുത്തർക്കും തന്റെ പേരിൽ നിന്നുള്ള ഒരു ഓഹരി ഉണ്ടായിരിക്കും എന്ന്. അതുപോലെ സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള നല്ല പേരുകൾ അവർക്ക് നൽകിയാൽ മക്കളെ ആ പേരിന്റെ അർത്ഥം പഠിപ്പിക്കുക, അതവർക്ക് പറഞ്ഞുകൊടുക്കുക എന്നത്, ചെറിയ പ്രായത്തിൽ തന്നെ അവരെ അത് ഓർമ്മപ്പെടുത്തുക എന്നത് വളരെ നല്ല കാര്യമാണ്. അതായത്, എന്തുകൊണ്ടാണ് ഈ പേര് അള്ളാഹുവിന് ഇഷ്ടമുള്ള പേരായത് എന്ന് നാം കുട്ടിക്ക് പറഞ്ഞുകൊടുക്കുക. കാരണം കുട്ടികൾ അവരുടെ പേര് വളരെ വേഗത്തിൽ മനസ്സിലാക്കുകയും അതിങ്ങനെ കുട്ടികൾ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നത് കാണാം. പലപ്പോഴും പല കുട്ടികളും ഞാനെന്ന് പറയേണ്ടടുത്ത് ഞാനെന്ന് പറയാതെ അവരുടെ പേര് തന്നെ അവർ പറഞ്ഞു നടക്കുന്നത് കാണാം. അത് ചെറിയ കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ പേര് അബ്ദുല്ലാ എന്നാണെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം, നീ അബ്ദുല്ലാ ആണ്, അഥവാ നീ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. ഏത് അള്ളാഹുവിന്റെ അടിമയാണ് നീ? അള്ളാഹുവാണ് നിന്നെ പഠിച്ചത്, നിന്നെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാൻ ഉള്ള വിധി വിധിച്ചത് അള്ളാഹുവാണ്. അവനാണ് നിന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത്, അള്ളാഹുവാണ് നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തന്നവൻ. അതുകൊണ്ട് നീ അള്ളാഹുവിനെ നന്ദിയുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്ന കുട്ടിയാകണം. ഇത് ആ നല്ല പേരിന്റെ കൂടെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഈ കുട്ടിയുടെ പേര് അള്ളാഹുവിന്റെ നബിമാരിൽ ഒരു നബിയുടെ പേരാണെങ്കിലോ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഏതെങ്കിലും സഹാബിയുടെ പേരാണെങ്കിലോ, നമുക്ക് ആ കുട്ടിക്ക് ആ നബിയുടെ ചരിത്രം അല്ലെങ്കിൽ ആ സഹാബിയുടെ കഥ അത് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ നല്ല മാതൃകകളായി കടന്നുപോയിട്ടുള്ള, അള്ളാഹുവിന്റെ തൃപ്തിയോടെ, ആ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ജീവിച്ചിട്ടുള്ള ആളുകളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നല്ല സ്വഭാവ ഗുണങ്ങളും നല്ല ജീവിതവും എന്താണെന്ന് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അവർക്ക് അതുപോലെയാകാൻ, ആ നല്ല പേരുള്ള ആളെപ്പോലെയാകാൻ അവർക്ക് ശ്രമിക്കാം. ഇത് സഹോദരങ്ങളെ വളരെ നല്ല ഒരു കാര്യമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് കുനിയത്ത് നൽകുക എന്നത്. അത് നല്ല ഒരു കാര്യമാണ്. എന്താണ് കുനിയത്ത് എന്ന് പറഞ്ഞാൽ? ഒരാളുടെ പേരിനു പുറമെ വിളിക്കുന്ന മറ്റൊരു പേരാണത്. കുനിയത്ത് എന്നാൽ അബു അല്ലെങ്കിൽ ഉമ്മ എന്ന് ചേർത്ത് വിളിക്കുന്നതിനാണ് കുനിയത്ത് എന്ന് പറയുക. ഉദാഹരണത്തിന് ഉമ്മ അബ്ദുല്ലാ അല്ലെങ്കിൽ അബു അബ്ദുല്ലാ, എന്താണ് അതിന്റെ അർത്ഥം? അബ്ദുള്ളയുടെ ഉപ്പ അല്ലെങ്കിൽ അബ്ദുള്ളയുടെ ഉമ്മ. ഇങ്ങനെയുള്ള പേരുകൾ അത് നമുക്ക് കുട്ടികൾക്ക് നൽകാം അവന്റെ പേരിന്റെ കൂടെ. അതിന്റെ അർത്ഥം അബ്ദുള്ളയുടെ ഉപ്പ, അബ്ദുള്ളയുടെ ഉമ്മ, അല്ലെങ്കിൽ സാലിഹിന്റെ ഉപ്പ, സാലിഹിന്റെ ഉമ്മ എന്നൊക്കെയാണ്. അത് അങ്ങനെ ഒരു പേരുള്ള മകൻ ഉണ്ടായാലേ അങ്ങനെയുള്ള പേര് സ്വീകരിക്കാവൂ എന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ അങ്ങനെ വിളിച്ചത് കാണാം. യാ അബ ഉമൈർ എന്ന് ചെറിയൊരു കുട്ടിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്തായാലും ഉമൈർ എന്നു പേരുള്ള മകനില്ല. പക്ഷെ അങ്ങനെ വിളിക്കുക എന്നത് നല്ല കാര്യമാണ്. അതിന്റെ പിന്നിൽ പല പ്രയോജനങ്ങളും അതുകൊണ്ട് ഉണ്ടാകും. ഉദാഹരണത്തിന് കുട്ടികളുടെ അവരുടെ വ്യക്തിത്വം അത് വളർത്താൻ അത് കാരണമാകും. താനൊരു ഉത്തരവാദിത്തമുള്ള ആളാണ് എന്ന് തോന്നലുണ്ടാക്കാൻ അത് കാരണമാകും. അതുപോലെ മോശമായ പേരുകൾ, ഇരട്ടപ്പേരുകൾ അവർക്ക് വരാതിരിക്കാൻ ആദ്യമേ ഇങ്ങനെയുള്ള പേര് നൽകുക എന്നത് നല്ലതാണ്. മാത്രമല്ല ഈ കുട്ടി വലുതാവുകയും എന്നിട്ട് ഉപ്പയോ ഉമ്മയോ ഒക്കെ ആകും ഈ കുട്ടിക്ക് വലുതാവുകയും എന്നിട്ട് ഈ കുട്ടിക്ക് മക്കളുണ്ടാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ശുഭപ്രതീക്ഷ, ഒരു ഫഅൽ, ഒരു തഫാഉൽ. എന്താണ് തഫാഉൽ എന്നാൽ? ഒരു ശുഭപ്രതീക്ഷ. തഫാഉൽ അത് നല്ല കാര്യമാണ്. ഒരു ശുഭപ്രതീക്ഷ വെക്കുക, ഒരു നല്ല കാര്യത്തിലേക്കുള്ള സൂചന. തശാവുമില്ല അഥവാ ശകുനം നോക്കുക, ഒരു ദുശകുനമായി കാണുക എന്നത് ദീനിലല്ല. എന്നാൽ നല്ല പ്രതീക്ഷ, നല്ല വാക്കുകൾ കേൾക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല പേരുകൾ കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. അത് നല്ലതിലേക്കുള്ള സൂചനയായി കണക്കാക്കാം. അങ്ങനെ ഈ കുട്ടി വലുതാവുകയും ഈ കുട്ടിക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്ന ഒരു ശുഭപ്രതീക്ഷ, എന്ന ഒരു നല്ല സൂചനയും അങ്ങനെ കുനിയത്ത് നൽകുന്നതിൽ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ പേരിന്റെ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. പല ആളുകളും അവർ കുട്ടികൾക്ക് പേര് നൽകുന്നത് എന്തെങ്കിലുമൊക്കെ പേരുകളാണ്, യാതൊരു അർത്ഥവുമില്ലാത്ത പേരുകൾ നൽകുന്നത് കാണാം. അല്ലെങ്കിൽ മോശം അർത്ഥമുള്ള പേരുകൾ കുട്ടികൾക്ക് നൽകുന്നത് കാണാം. അങ്ങനെ ചെയ്തുകൂടാ. മറിച്ച് നല്ല പേരുകളാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. പേരിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിന്റെ അർത്ഥം അന്വേഷിച്ച് നടക്കുകയല്ല വേണ്ടത്. മറിച്ച് നല്ല പേരുകൾ, നല്ല അർത്ഥമുള്ള നല്ല പേരുകൾ കണ്ടെത്തുകയും എന്നിട്ട് കുട്ടികളെ അത് വിളിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. അതുപോലെ പുരുഷന്മാരുടെ പേരുകൾ, സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പേരുകൾ മുസ്ലിമീങ്ങളുടെ പേരുകളാണെന്ന് മനസ്സിലാകുന്ന നല്ല പേരുകളാണ് നാം നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടത്. വഫാഖാനില്ലാഹു വയ്യാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്നതാണ്. അവരോട് ഒരു നിരക്കും അനീതി ചെയ്യാൻ, അവർക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ, ഏതെങ്കിലും മക്കളോട് അക്രമം പ്രവർത്തിക്കാൻ നമുക്ക് പാടില്ല. അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ലെങ്കിൽ അത് അവർക്കിടയിൽ ശത്രുത ഉണ്ടാകും. അവർക്കിടയിൽ ശത്രുത ഉണ്ടാകാൻ അത് കാരണമാകും. അവർക്കിടയിൽ പരസ്പരം അസൂയയും പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാകാൻ അത് കാരണമാകും. പലപ്പോഴും മക്കൾക്കിടയിലുള്ള കുഴപ്പങ്ങൾക്ക് കാരണം അവരുടെ മാതാപിതാക്കളുടെ രീതിയും അവരുടെ നിലപാടും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ അവർക്കിടയിൽ നീതി പാലിക്കാൻ ശ്രദ്ധിച്ചാൽ അവർ പരസ്പരം സ്നേഹമുണ്ടാകാൻ, പരസ്പരം നന്മ ചെയ്യുന്നവരാകാൻ അത് വലിയ കാരണമായിരിക്കും. നോക്കൂ, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, നഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ എന്ന സഹാബി, നഅ്മാൻ ഇബ്നു ബഷീറിന്റെ പിതാവ് ബഷീർ നഅ്മാനിന് ഒരു പ്രത്യേകമായി ഒരു സമ്മാനം നൽകുകയുണ്ടായി. ആ കുട്ടിയുടെ ഉമ്മ ആവശ്യപ്പെട്ടിട്ടാണ് നൽകിയത്. അങ്ങനെ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ഈ മകന് ഈ സമ്മാനം നൽകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷിയാക്കണം. ബഷീർ നഅ്മാനെയും കൂട്ടി റളിയല്ലാഹു അൻഹുമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും, ഇതാ എന്റെ ഈ മകന് ഞാൻ ഇങ്ങനെ ഒരു സമ്മാനം നൽകുകയാണ്. വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്, അത് ഒരു ഭൂമിയാണ് എന്ന് ചില റിവായത്തുകളിൽ, ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ കാണാം. അങ്ങനെ അതിന് നബിയെ താങ്കൾ സാക്ഷ്യം വഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് ചോദിച്ചു, അഅതൈത സായിറ വലദിക മിസ്ല ഹാദ, നിന്റെ ബാക്കിയുള്ള മക്കൾക്കൊക്കെ ഇതുപോലെ നീ കൊടുത്തിട്ടുണ്ടോ? ബഷീർ റളിയല്ലാഹു അൻഹു പറയും, ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയും, ഫത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദികും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിച്ചുകൊള്ളുക. അതുപോലെ സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് ചോദിക്കുകയാണ്, അയസുറുക അൻ യകൂനു ഇലൈക ഫിൽ ബിർരി സവാ, മക്കളെല്ലാവരും നിനക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ, നിന്നോട് നല്ലപോലെ പെരുമാറുന്ന കാര്യത്തിൽ ഒരുപോലെ ആയിരിക്കണം, അവരെല്ലാവരും നിന്നോട് നന്മ ചെയ്യണം എന്നത് ആണോ നീ ആഗ്രഹിക്കുന്നത്? അതാണോ നിനക്കിഷ്ടം? അങ്ങനെ ഉണ്ടാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതേ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ ഇദൻ, എങ്കിൽ ഇത് പറ്റുകയില്ല, ഒരാൾക്ക് മാത്രം കൊടുക്കുക എന്നത് പാടില്ല. അതുപോലെ കാണാൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ അശ്ഹദു അലാ ജൗർ, ഞാനൊരു അനീതിക്ക് സാക്ഷ്യം വഹിക്കുകയില്ല. അതുപോലെ മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ഫാശിദ് അലാ ഹാദ ഗൈരി, എങ്കിൽ ഞാനല്ലാത്ത വേറെ ആരെങ്കിലും ഇതിന് സാക്ഷിയാകാൻ നോക്കിക്കോളൂ. നോക്കണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് ഒരു താക്കീദ് എന്ന നിലക്കാണ്. അല്ലെങ്കിൽ ആർക്കാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനീതിയാണ്, നീതിയല്ല എന്നൊരു പറഞ്ഞൊരു കാര്യത്തിന് വേറെ മുസ്ലിമീങ്ങൾ ആരെങ്കിലും പിന്നെ സാക്ഷ്യം വഹിക്കുമോ? അത് ശരിയാകുമോ? ഇല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് താക്കീദായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അത് ശരിയല്ല, അത് തഖ്വയോട്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതിനോട് യോജിക്കുകയില്ല, അത് നീതിക്ക് വിരുദ്ധമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീദാണ് മക്കൾക്കിടയിൽ അനീതി കാണിക്കുന്നതിനെതിരെയുള്ള താക്കീദ്. മാത്രമല്ല, അങ്ങനെ അനീതി കാണിച്ചാൽ അത് മക്കൾ മാതാപിതാക്കളോട് ദ്രോഹത്തിന്റെ നിലപാട് സ്വീകരിക്കാൻ, അവരോട് നന്മ പ്രവർത്തിക്കാതിരിക്കാൻ കാരണമായേക്കും. അതിലും ഈ ഹദീസിൽ സൂചനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, എല്ലാ മക്കളും എന്നോട് നന്മ ചെയ്യണ്ടേ എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം, നീതി പാലിച്ചില്ലെങ്കിൽ മക്കൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. അവർ മാതാപിതാക്കളോട് മോശമായി പെരുമാറാൻ, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ധിക്കാരവും അതുപോലെ അനുസരണക്കേടും ദ്രോഹവും അവർ സ്വീകരിക്കാൻ ഇത് കാരണമായേക്കും. മക്കൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാകാൻ, അവരുടെ ബന്ധം മുറിയാനൊക്കെ ഇത് കാരണമായേക്കും. അത് സഹോദരങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരിക്കൽ ഒരാൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കുട്ടി, ഒരു മകൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം ആ കുട്ടിയെ ഒന്ന് ചുംബിച്ച് തന്റെ മടിയിലിരുത്തി. കുറച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു കുട്ടി, ഒരു പെൺകുട്ടി അവിടേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയെ എടുത്ത് തന്റെ അടുത്തിരുത്തി. നോക്കണം, രണ്ട് കുട്ടികളാണ് വന്നത്, രണ്ടുപേരെയും ഒരുപോലെയല്ല അദ്ദേഹം സ്വീകരിച്ചത്. ആദ്യം വന്ന തന്റെ ആൺകുട്ടിയെ ചുംബിച്ച് മടിയിലിരുത്തി, രണ്ടാമത് വന്ന തന്റെ പെൺകുട്ടിയെ ചുംബിച്ചില്ല, തന്റെ അരികിലിരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഫമാ അദൽത ബൈനഹുമ, നീ അവർക്കിടയിൽ നീതി പാലിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, കുട്ടികളെ താലോടിക്കുന്നതിൽ പോലും നമ്മൾ ഇക്കാര്യം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ പിന്നെ അതിനേക്കാൾ വലിയ കാര്യത്തിൽ അനീതി കാണിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഫലം? ബഹു എത്ര മഹത്തരമാണ് നമ്മുടെ ദീൻ എന്നതിനു കൂടി ഇതിൽ സൂചനയുണ്ട്. മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിരിക്കുന്നു. ഇക്കാര്യം അവരെ വളർത്തുമ്പോൾ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ വസല്ല അല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് وعلى آله وأصحابه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.